കൊലോസ് ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരാം. ആദ്യമായി ഇവിടെ കടന്നു വരുന്ന ദിവസത്തേക്ക് വേദപുസ്തകത്തിലെ പുസ്തകങ്ങളിൽ എല്ലാ വാക്യങ്ങളും തുടർച്ചയായിട്ട് നാം
പഠിച്ചുവച്ചുകൊണ്ടിരിക്കുകയാണ്.
കൊലോസ് ലേഖനമാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഒന്നാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ് ഇന്ന്
ചിന്തിക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ഞങ്ങൾ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകൾ വണക്കി പ്രാർത്ഥിക്കാം.
Father, once again, we thank you for gathering us together around your word.
നിർവചനത്തിന് ചുറ്റും ഞങ്ങൾക്ക് ആയിരിപ്പാൻ ഈ സന്ധ്യാസമയം ഓർത്തിരിച്ചു തന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും.
We thank you for your spirit amidst us.
ഞങ്ങളുടെ മേൽ മധ്യയുള്ളതിന്റെ ആത്മാവിനായി സകല സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കർത്താവേ, ഞങ്ങൾ നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങൾ ഹൃദയത്തിലും നിലവിലും എഴുതുന്നത് നീ തന്നെയാകിയാൽ ഞങ്ങൾ നിനക്ക്
സ്തോത്രമാണ്.
കർത്താവേ, നീ സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മനുഷ്യന്റെ ശബ്ദമായിട്ടല്ല. നിന്റെ വചനത്തിലൂടെ നിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിപ്പാനായിട്ട് അത് നിന്റെ ശബ്ദമായിട്ട് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് കർത്താവേ ഞങ്ങളെ അനുരൂപരാക്കി തീർക്കുന്ന ദൈവം നീ ആകയാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ കടന്നു വരണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 9-12 വരെയുള്ള വാക്യങ്ങൾ കൊലോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ് നാം വായിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തടവറയിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് ഓർക്കുക. തടവറയിൽ നിന്ന് താൻ എഴുതിയിരിക്കുന്നതായ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നതായ പ്രാർത്ഥനകൾ തനതായ പ്രാർത്ഥനകളാണ് എന്ന് കാണുക. ആദ്യമായി തന്നെ താൻ തനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്
പ്രാർത്ഥിക്കുന്നത്.
തന്റെ പ്രാർത്ഥനകളിൽ ദൈവത്തോടുള്ള തന്റെ അപേക്ഷകളൊക്കെയും ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല, മറിച്ച് ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ശാരീരികമായ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റ് ആണ് എന്നല്ല, എന്നാൽ ആത്മീയമായ ആവശ്യങ്ങൾ അതേക്കാൾ വളരെ വിലയേറിയതാണ്. ഇതത്ര പൗലോസിന്റെ തടവറയിൽ നിന്നുള്ള ലേഖനങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നാം കാണുന്നത്. ഒരിക്കലും നാം കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുക. പൗലോസ് കൊലോസയിലുള്ള വിശ്വാസികളെ കുറിച്ച് എപ്പഫ്രാസ് എന്ന അവരുടെ ഉപദേഷ്ടാവിൽ നിന്ന്, അവരുടെ പാസ്റ്ററിൽ നിന്ന് കേട്ടറിഞ്ഞുള്ളതായ അറിവ് മാത്രമേ
ഉള്ളൂ.
കൊലോസയിലുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്തു കളവാൻ ശ്രമിക്കുന്ന തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കുറിച്ച് എപ്പഫ്രാസിൽ നിന്ന് പൗലോസ് അറിഞ്ഞു. ആ ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നത്.
ഇത്തരത്തിലുള്ളതായ തെറ്റായ ഉപദേശങ്ങൾ ചുറ്റുപാടിലും പ്രചരിക്കുന്നത് നാം കാണുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? ഉടനെ പ്രാർത്ഥിപ്പാനായിട്ട്
തുടങ്ങുക.
ഈ പ്രാർത്ഥനയിലെ 3 അപേക്ഷകൾ താൻ അപേക്ഷിക്കുന്നതായിട്ട് കാണാം. ആത്മീയമായ ജ്ഞാനം അവർക്ക് ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു.
1-9
ഒന്നാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്.
applied obedience. You see that verse 10.
പത്താം വാക്യത്തിൽ അവർ അവരുടെ വിശ്വാസം അനുസരണമായിട്ട് പ്രായോഗികതയിൽ കൊണ്ടുവരണം എന്ന് കാണും.
Then in verses 11 to 12 you see praying for moral excellence.
11 12 വാക്യങ്ങളിൽ ധാർമ്മികമായി അവർ ഉന്നതമായ നിലവാരം പുലർത്തുന്നവരായി തീരണം എന്ന് താൻ അപേക്ഷിക്കുന്നു.
We look at the prayers for spiritual understanding and apply real applied obedience today.
ഇന്ന് നാം ചിന്തിക്കുന്നത് ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ്. ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് അവരെത്തേണ്ടതിനായിട്ട്, അനുസരണത്തിൽ വർദ്ധിച്ചു വരേണ്ടതിനായിട്ട് അവൻ അപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ്.
False teachers, they promised the Colossian believers that they would be people of knowledge if they accepted these new teachings.
ഈ പുതിയ ഉപദേശങ്ങൾ, തങ്ങൾ പ്രചരിപ്പിക്കുന്നതായ പുതിയ ഉപദേശങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അവർക്ക് ജ്ഞാനികളായി തീരുവാനായിട്ട് കഴിയും എന്ന് ദുരുപദേഷ്ടക്കാരായ ഉപദേഷ്ടാക്കന്മാർ അവരെ പഠിപ്പിച്ചു.
And words like knowledge, wisdom, spiritual understanding were part of their religious vocabulary.
ജ്ഞാനം, ആത്മീയമായ അറിവ്, ഔന്നിത്യം എന്നുള്ളതൊക്കെ ഈ ഉപദേഷ്ടാക്കന്മാരുടെ ഭാഷണത്തിൽ ധാരാളമായി ഉണ്ടായിരുന്നു.
So you also find Paul using these words in his prayer.
അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസും അതേ വാക്കുകൾ തന്നെ തന്റെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത് കാണാം.
Satan is very deceptive.
പിശാച് വഞ്ചകനാണ്. ക്രിസ്തീയ ശബ്ദങ്ങൾ, വാക്കുകൾ കടമെടുക്കുവാനായിട്ട് പിശാച്
ആഗ്രഹിക്കുന്നു.
എന്നാൽ വിശ്വാസികളുടെ ശബ്ദ വലിയല്ല താൻ ഉപയോഗിക്കുന്നത്.
Long before these false teachers had adopted these terms,
ദുരുപദേഷ്ടാക്കന്മാർ ഈ വാക്കുകൾ തങ്ങളുടേതായി കടമെടുത്തത് വളരെ മുൻപ് തന്നെ,
these words had been in the Christian vocabulary.
ക്രിസ്തീയ വിശ്വാസഗോളത്തിൽ ഈ പദപ്രയോഗങ്ങൾ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു.
Now we find here in verse 9, Paul is beginning by saying, and so.
9 വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതേ ഈ കാര്യത്തിന് വേണ്ടി.
So this phrase for this cause relates the prayer to what Paul has written in Colossians 1:6.
കൊലോസ്യലേഖനം 1 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ താൻ എന്ത് എഴുതിയോ ആ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ഇനിയുള്ള പ്രാർത്ഥന, അപേക്ഷ.
Colossians 1:6 says, which has come to you as indeed in the whole world it is bearing fruit and increasing, as it also does among you since the day you heard it and understood the grace of God in truth.
6 വാക്യം ഇങ്ങനെയാണ്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അവർ ദൈവകൃപയെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞു. എപ്പഫ്രാസിൽ നിന്നും കൊലോസിയിലുള്ള വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലായ പൗലോസ് മനസ്സിലാക്കിയത് അവർ യഥാർത്ഥത്തിൽ പുതുജനനം പ്രാപിച്ചതായ വിശ്വാസികൾ ആണ്
എന്നുള്ളതാണ്.
എന്നാൽ അവരാ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിൽ നിന്നും അതിനേക്കാൾ ഏറെ അനേകമായ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് അവരോട് പറയുവാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ ആത്മീയ അനുഭവമല്ല ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ ആത്മീയ അനുഭവത്തിൽ വളരുകയത്ര നിങ്ങളുടെ ആവശ്യം. അനേക വിശ്വാസികൾ ഇന്നും മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം ഇത്
തന്നെയാണ്.
അല്ലെങ്കിൽ ഇനിയും അനേകം വിശ്വാസികളും അനുഭവങ്ങളുടെ പിന്നാലെ പായുന്നവരായിട്ട് ഒരനുഭവത്തിന് മീതെ മറ്റൊരു അനുഭവം അവർ അനുഭവിക്കാനായിട്ട്
ആഗ്രഹിക്കുന്നു.
എന്താണ് ഈ തെറ്റായ ഉപദേഷ്ടാക്കന്മാർ അന്വേഷിക്കുന്നത്? അനുഭവങ്ങളുടെ പിന്നാലെ പോകുന്ന വിശ്വാസികളെയാണ് അവർ
നോട്ടമിടുന്നത്.
പുതിയത്, പുതിയതായ, അതിലും പുതിയതായ, ഏറ്റവും പുതിയതായ അനുഭവങ്ങൾ വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ് ഈ വിശ്വാസികളെ ദുരുപദേഷ്ടാക്കന്മാർ തെറ്റിച്ചു കളയുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അനുഭവങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കും. അതിന്റെ ഫലം എന്തായിരിക്കും?
യു വിൽ ബിഗിൻ ടു ജഡ്ജ് അദർ പീപ്പിൾ, condemning them because they don't have the same experience that you have.
നിങ്ങൾക്കുള്ളതായ അതേ അനുഭവങ്ങൾ ഇല്ലാത്തവരെ നിങ്ങൾ വിമർശന ബുദ്ധിയോടുകൂടി കാണുവാനായിട്ട് തുടങ്ങും. അത് അപകടകരമായ ഒരു
സാഹചര്യമാണ്.
അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ ആത്മീയ വർധന പ്രാപിക്കുന്നതിന് പകരമായി നിങ്ങൾ അനുഭവങ്ങളുടെ പിന്നാലെ പായുന്ന ഒരു വ്യക്തിയായി
മാറും.
കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഒരു വ്യക്തി ദൈവഭവനത്തിൽ ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാലാണ് ആ പുതുജനനം
സാധ്യമാകുന്നത്.
അതിന്റെ അർത്ഥം എന്താണ്? വളർച്ചയെ, പക്വതയിലേക്ക് വളരുവാൻ ആവശ്യമുള്ളതൊക്കെയും ദൈവം നൽകിയിരിക്കുന്നു
എന്നാണ്.
ഇതാണ് കൊലോസ്യ ലേഖനത്തിന്റെ ഇതിവൃത്തം. നിങ്ങൾ ക്രിസ്തുയേശുവിൽ സമ്പൂർണരായിരിക്കുന്നു എന്ന് രണ്ടാം അധ്യായത്തിന്റെ 10-ാം വാക്യം ആ കാര്യമാണ്
പറയുന്നത്.
പുതുജന്മം എന്ന അനുഭവമല്ലാതെ ഇനി മറ്റ് അനുഭവങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് പൗലോസ് അവരോട് പറയാൻ ശ്രമിക്കുന്നത് പുതിയ അനുഭവങ്ങളെ തേടി പോകേണ്ടതില്ല
എന്നാണ്.
നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതായ അതിൽ തന്നെ തുടരേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവഹിതത്തെ കുറിച്ചുള്ള അറിവാണ്. കൊലോസ്യ ലേഖനം 1:9. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വേഗത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അവനെ വാസ്തവത്തിൽ
അനുഭവിച്ചറിയും.
ജ്ഞാനം എന്ന ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുന്നതായ മൂലഭാഷയിലുള്ളതായ പദം പൂർണ്ണമായ തികവേറിയ അറിവ് എന്ന അർത്ഥമാണ്. അതുകൊണ്ട് ദൈവത്തെ കുറിച്ചും അവന്റെ ഇഷ്ടത്തെ കുറിച്ചും കൂടുതൽ എപ്പോഴും അറിയുവാനുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ, അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിപ്പാനായിട്ട്
കഴിയും.
അതുകൊണ്ട് ദൈവത്തെ കുറിച്ചോ ദൈവ ഇഷ്ടത്തിന്റെ ഇഷ്ടത്തെ കുറിച്ചോ അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ഒരു വിശ്വാസിക്കും ഒരിക്കലും പറയുവാനായിട്ട് അവകാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ആ പരിജ്ഞാനത്തിനൊത്ത് നാം അത് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനായിട്ട്
ആരംഭിക്കും.
നാം ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയും, അതനുസരിച്ചു കൊണ്ടേയിരിക്കും. എല്ലാം അറിഞ്ഞു എന്ന് ഒരിക്കലും പറയുവാനിടയാകില്ല. ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ചും എല്ലാം എനിക്ക് അറിയാം എന്ന് പറയുവാനിടയാകില്ല. അങ്ങനെ നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അജ്ഞതയെ വെളിപ്പെടുത്തുകയാണ്
ചെയ്യുന്നത്.
വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ദൈവത്തിന്റെ ഇഷ്ടം എന്താ എന്ന് തിരിച്ചറിയുക
അത്യന്താപേക്ഷിതമാണ്.
കാരണം ദൈവം അവന്റെ ഇഷ്ടം എന്തെന്നുള്ളത് നാം അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം തെറ്റായിട്ട് ഉണ്ടായ ആളുകളല്ല. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. 139-ാം സങ്കീർത്തനം 16-ാം വാക്യം നമുക്ക് വായിക്കാം. 139-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം 16-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതിന്റെ അർത്ഥം നിങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടതായ ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്
എന്നാണ്.
ലോക സ്ഥാപനത്തിന് മുൻപേ അത് എഴുതപ്പെട്ടിരുന്നു. എനിക്ക് എങ്ങനെയാ അറിയാം? ദൈവത്തിന്റെ വചനം അതേ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ഇനി എഫെസ്യ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ 8-10 വാക്യങ്ങൾ വായിക്കുക. അതേ സത്യം അവിടെയും ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-10 വാക്യം: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരുന്നു. 10-ാം വാക്യം പിന്നെയും ശ്രദ്ധിക്കുക: നാം അവന്റെ കൈപ്പണിയാണ്, ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. എപ്പോഴാണ് ഈ സൽപ്രവർത്തികൾ നമുക്കായിട്ട് നിയമിക്കപ്പെട്ടത്? ദൈവം ഇത് മുൻപ് തന്നെ നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുക. നാം അതിൽ നടക്കേണ്ടതിനായിട്ട് അവൻ മുന്നമേ ഒരുക്കിയിരിക്കുക. അവിടെ ദൈവത്തിന്റെ കൈപ്പണി എന്ന പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. മൂലഭാഷയിൽ അതൊരു പദ്യം എന്ന അർത്ഥമാണുള്ളത്. അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ കവിതയാണെന്നാണ്. അവൻ നിങ്ങളെ കുറിച്ച് ഒരു പദ്യം എഴുതിയിരിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുൻപ് തന്നെ. രണ്ട് കൊരിന്ത്യർ 5:5 നാം ശ്രദ്ധിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ 1, 2, 3, 4 അന്വേഷിച്ച് ഓടുന്നവരായിത്തീരും. ഒന്നെന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ജോലി ലഭിക്കുക, വിവാഹം കഴിക്കുക. രണ്ടാമത്തേത് എന്തായി? 2 കുട്ടികളെ ഉണ്ടാക്കുക. മൂന്നാമത് 3 മുറികളുള്ള വീട് സമ്പാദിക്കുക. നാലാമത് 4 ചക്രമുള്ള വണ്ടി കരസ്ഥമാക്കുക. 40 വർഷം ജീവിക്കുക. ഈ 1, 2, 3, 4 കാര്യങ്ങൾ സാധിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളെയും അത് തന്നെ പഠിപ്പിക്കുക. 1, 2, 3, 4 പഠിപ്പിക്കുക. അത് എത്ര നിരർത്ഥകമാണ്! കാരണം ജീവിതം അവസാനിക്കുമ്പോൾ ഈ 1, 2, 3, 4 തീരും. എന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി. ദാമോവിന്റെ കവിതയാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ രചിച്ചതായ കവിതയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുക, കണ്ടെത്തുക നമ്മുടെ പ്രവൃത്തിയാണ്. 2 കൊരിന്ത്യർ 5:10 അവരവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ
വെളിപ്പെടേണ്ടതാകും.
വിശ്വാസി ശിക്ഷാവിധിക്കായിട്ടുള്ള ദൈവത്തിന്റെ ന്യായവിധിയിൽ ആകുകയില്ല. അത് അവിശ്വാസികൾക്കുള്ളതാണ്, വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധി. എന്നാൽ ഓരോ വിശ്വാസിയും, എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ
വെളിപ്പെടേണ്ടതാണ്.
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള പുസ്തകം തുറക്കപ്പെടും. ദൈവം നിങ്ങളോട് ചോദിക്കും, എന്റെ പുസ്തകത്തിൽ ഞാൻ നിന്നെ കുറിച്ച് എഴുതിയത് ഏത് വിധത്തിലാണ് നീ പൂർത്തീകരിച്ചത്? നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ 1, 2, 3, 4 വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചിരിക്കാം, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടിയുള്ളതായ
പ്രവേശനമായിരിക്കും.
കാരണം നിങ്ങളുടെ 1, 2, 3, 4 എല്ലാം അഗ്നിക്കിരയായി കഴിഞ്ഞു. കാരണം അത് വൈക്കോലും വിറകും തടിയും കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകാത്ത വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും എന്ന്
ഉറപ്പാക്കും.
അതുകൊണ്ടാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് കണ്ടെത്തേണ്ടത് ആവശ്യമായിരിക്കുന്നത്.
And tell that person sitting next to you.
നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഈ കാര്യം ഒന്ന് ഓർപ്പിക്കുക. നിങ്ങളെ പോലെ ഈ ഭൂമുഖത്ത് മറ്റൊരാൾ ഇല്ല എന്ന് പറയുക. അത് ശരിയാണ്, നിങ്ങളെ പോലെ ഈ ഭൂമുഖത്ത് മറ്റൊരാൾ ഇല്ല. ദൈവം നിങ്ങളെ തനതായ രീതിയിലാണ് ഉണ്ടാക്കിയത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ഇത് ചെയ്യുവാനായിട്ട് നാം എന്താണ് ചെയ്തത്? അവൻ നിങ്ങളെ കുറിച്ച് സ്വർഗത്തിൽ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്തെന്ന് കണ്ടെത്തുകയും ആ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 19:ാം നമുക്ക് പരിശോധിക്കാം. 7-8 വെളിപ്പാട് പുസ്തകം 19:7-8 കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണവും വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അവൾക്ക് ലഭിച്ചിരിക്കുന്ന വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഇതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെടുന്നത്. നാം ചെയ്തു തുടരേണ്ടതിന്റെ സൽപ്രവൃത്തികൾ ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ മുന്നൊരുക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കും. നാം എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാം
വിധിക്കപ്പെടുന്നത്.
സ്വർഗത്തിൽ നിങ്ങളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്ല ദൈവം നിങ്ങളെ രക്ഷിക്കും. ചില വിശ്വാസികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവം എന്നെ രക്ഷിച്ചത് സ്വർഗത്തിൽ എത്തിക്കേണ്ടതാണ്. അത് വസ്തുതയാണെന്നുള്ളത്
ശരിയാണ്.
എന്നാൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിനും വീണ്ടെടുത്തതിനുമുള്ള ദൈവത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം അതായിരുന്നില്ല. അവനൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാനമായി മറ്റൊരാൾ ഇല്ല എന്ന്
പറയുന്നത്.
അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ രക്തം ചിന്തിയത്. വെളിപ്പാട് പുസ്തകം
20:12
വാക്യം ഇനി ശ്രദ്ധിക്കാം. വെളിപ്പാട് 20:12, മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നത് കണ്ടോ? പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിലുള്ളതായ ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ
പറയുന്നത്.
വിശ്വാസികളും അവിശ്വാസികളും അവരുടെ പ്രവൃത്തിക്ക് തക്കതായ ന്യായവിധി ലഭിക്കും. എല്ലാവരുടെയും പുസ്തകങ്ങൾ തുറക്കപ്പെടും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്, എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളസിംഹാസനമാണ്. 12 വാക്യം പിന്നെയും ശ്രദ്ധിക്കുക. മറ്റൊരു പുസ്തകവും തുറന്നു, അത് ജീവന്റെ പുസ്തകമാണ്. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. 15 വാക്യവും ശ്രദ്ധിക്കുക. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവം നിങ്ങളെ വീണ്ടെടുത്തതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് 1, 2, 3, 4 പിന്നാലെ ഓടുന്നത് നിർത്തുക, എന്നാൽ ദൈവഹിതത്തിന്റെ പിന്നാലെ ഓടുക. അതത്രേ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കൊലോസിലുള്ള വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇഷ്ടം എന്തെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവഹിതം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് അനുഷ്ഠിക്കുക എന്നുള്ളതും സുപ്രധാനമാണ്. അവന്റെ ഹിതം എന്തെന്ന് നാം തിരിച്ചറിയണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22:14 വാക്യം.
And he said, the God of our fathers appointed you to know his will, to see the righteous one and to hear a voice from his mouth.
അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു.
Appointed you to know his will.
അവന്റെ ഇഷ്ടം എന്തെന്ന് അറിയുവാനായിട്ട് നിയമിച്ചിരിക്കുന്നു.
Unless you know the Savior, you can't know God's will.
രക്ഷകനെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാനും കഴിയുകയില്ല. അവന്റെ ഹിതം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ ഹിതം നിങ്ങൾ മനസ്സിലാക്കണം എന്നും ദൈവം
ആഗ്രഹിക്കുന്നു.
5:16-17 വാക്യങ്ങൾ.
Therefore do not be foolish but understand what the will of the Lord is.
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോൾവിൻ.
What's the difference between a servant and a friend?
ഒരു സ്നേഹിതനും ഒരു ദാസനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്.
He says, I don't call you servant, I call you master.
കർത്താവ് യേശു തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാരെന്ന് അത്രേ വിളിക്കുന്നത്.
He says, a servant is told to do something, he does it.
ഒരു ദാസനോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അവൻ അത് ചെയ്യുന്നു.
But a friend is much more.
എന്നാൽ സ്നേഹിതൻ അതിന് അവരും ഉപരിയാണ്.
A friend knows why he is supposed to do.
ഒരു സ്നേഹിതൻ താൻ എന്ത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു, അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് അവൻ അറിയാം.
So God is not some kind of a distant dictator who issues orders and he never explains why he is ordered to do so.
ദൂരെ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും എന്നാൽ എന്തിനു ചെയ്യണം എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യാത്ത ഒരു ഭരണാധിപതി അല്ല ദൈവം.
That's why God calls believers his friend.
അതുകൊണ്ടാണ് അവൻ തന്റെ വിശ്വാസികളെ സ്നേഹിതരായി സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. വിശ്വാസികൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരാകുന്നുണ്ട്. ദൈവം എന്ത് ചെയ്യുന്നു എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാനായിട്ട്
കഴിയും.
അവൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയുവാനും കഴിയും. ഇതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രാർത്ഥനകളിൽ ഒന്ന്, കർത്താവെ നീ എന്റെ സ്നേഹിതനായിരിക്കണമേ എന്നുള്ളതാണ്. ദൈവം എന്തുകൊണ്ട് താൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മോശയ്ക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾക്ക് അത് മനസ്സിലായില്ല, എന്നാൽ മോശയ്ക്ക് തിരിച്ചറിയുവാൻ
കഴിയും.
അബ്രഹാമിനും അത് മനസ്സിലാക്കുവാൻ
കഴിയും,
കാരണം അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 15 വാക്യം, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇനി ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നാം ദൈവത്തിന്റെ സ്നേഹിതന്മാരായി തീരുന്നത്? നാം ദൈവവചനം പഠിക്കും
തോറും,
പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കും
തോറും,
ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ചുള്ളതായ ഹിതത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ, പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും.
And this is what we need to be filled with.
ഇതത്രേ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കേണ്ടത്.
We must be filled with the knowledge of his will.
അവന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നാം നിറഞ്ഞിരിക്കണം.
It's a very key word in the book of Colossians.
കൊലോസ്യലേഖനത്തിലെ വളരെ പരമപ്രധാനമായ ഒരു പദപ്രയോഗമാണ്. കൊലോസ്യലേഖനം 1 അധ്യായത്തിന്റെ 9-10 വാക്യം.
So from the day we heard, we have not ceased to pray for you, asking that you may be filled with the knowledge of his will.
അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവേണ്ടതാണ്. ആത്മീയമായ സകല ജ്ഞാനത്തിലും വേഗത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്ന്. അവിടെയുള്ളതായ ദുരുപദേശകന്മാർ നിറഞ്ഞു വരിക എന്ന പദം മാത്രം അടർത്തിയെടുത്തിട്ട് ഈ സുപ്രധാനമായ പദം അവരുപയോഗിച്ച് അവരുടെ ഉപദേശങ്ങളിൽ ഉപയോഗിച്ചിട്ട് കൊലോസ്യയിലുള്ള വിശ്വാസികളെ അതിലേക്ക് ആകർഷിച്ചിട്ട് തെറ്റായ വഴിയിൽ നടക്കുവാനായിട്ട് നിറഞ്ഞു വരിക എന്ന പദപ്രയോഗം പൗലോസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. അനേക തവണ ആവർത്തിക്കുന്നുണ്ട്. നോട്ട് എഴുതി എടുക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ എഴുതിയെടുക്കുക. 1 അധ്യായത്തിന്റെ 19 വാക്യം, 1:25, 2:2, 2:9-10 വാക്യങ്ങൾ, 4:12 വാക്യം, 4:17. എന്താണ് ഇതിന്റെ അർത്ഥം? പൂർണ്ണത എന്നാണ്. നിറഞ്ഞ കവിയുന്ന
അനുഭവം,
പൂർണ്ണമായിട്ടും ഒരുക്കപ്പെട്ടതായ ഒരു
അനുഭവം.
കപ്പൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി ഒരുക്കപ്പെട്ടതായ ഒരു യാനത്തെ സൂചിപ്പിക്കുന്നതായ
പദപ്രയോഗം.
7 ഞാൻ ഒരു കപ്പലിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഒരു മാസം അത് കപ്പൽ ശാലയിൽ പണിക്കായിട്ട് കയറി. കപ്പൽ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറ്റും. കരയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കരയിൽ കയറ്റിയ കപ്പൽ നോക്കിയാൽ അത് വളരെ ഭീമാകാരമായ
ഒന്നാണ്.
ഒരു മാസക്കാലം മുഴുവനും ആ കപ്പലിൽ ഞങ്ങൾ ജോലി ചെയ്തു. ആ കപ്പൽ കടൽ യാത്രയ്ക്കായിട്ട് ഒരുക്കുകയാണ് ചെയ്തത്. അതാണ് കപ്പൽ ശാലയിൽ ചെയ്യുന്നത്. ഇവിടെ നിറഞ്ഞു വരിക എന്ന പദം കൊണ്ടും അർത്ഥമാക്കുന്നത് അത് തന്നെയാണ്. യാത്രയ്ക്കായിട്ടുള്ളതായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്
തന്നെയാണ്.
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ജീവിത യാത്രയ്ക്ക് ആവശ്യമുള്ളതൊക്കെയും അവന് ലഭ്യമാണ്. എന്നാൽ അവിശ്വാസിക്ക് ഇത് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അവൻ കാരണം അവൻ ദൈവത്തെ അറിയുന്നില്ല. കപ്പലിന്റെ പായ് എങ്ങനെയാണ് വലിച്ചു കെട്ടണമെന്ന് അവനറിയില്ല. എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവനറിയില്ല. അതുകൊണ്ട് അവിശ്വാസി കടലിൽ അലഞ്ഞുള്ളിയാണ്. ഒരു പായ്മരമില്ലാത്തതായ കപ്പൽ കടലിൽ എങ്ങനെ പോകുന്നു അതുപോലെയാണ് അവന്റെ ജീവിതം. അതാണ് അവിശ്വാസിയുടെ ജീവിതം. എന്നാൽ വിശ്വാസിയാവട്ടെ, അവന് ദൈവത്തെ അറിയാം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടും നിവർത്തിപ്പാനായിട്ടും കഴിയും. കൊലോസ്യ ലേഖനം 2:10, നിങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:16, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമഭാഷയിൽ നിറഞ്ഞിരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം നിയന്ത്രിക്കപ്പെടുക എന്നാണ്. നാം കോപത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ കോപമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ചില ആളുകൾക്ക് അവരുടെ മൂക്കത്താണ് ദേഷ്യം, തുമ്പത്ത്. അതിന്റെ അർത്ഥം എന്താണ്? അവർ കോപത്താൽ ഭരിക്കപ്പെടുക. ആത്മാവിനാൽ നിറയപ്പെടുക എന്നായിരുന്നു 5:18 പൗലോസ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കില്ല, എന്നാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പി. ആത്മാവ് നിറഞ്ഞവരായി കൊണ്ടിരിപ്പി. ആ നിലയിലാണ് നാം നിയന്ത്രിക്കപ്പെടേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അവന്റെ ഹിതം നാം തിരിച്ചറിയും, അവന്റെ ആത്മാവിനാൽ നാം ഭരിക്കപ്പെടും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളോട് ഇവിടെ ആവശ്യപ്പെടുന്നത്, ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും, ദൈവഹിതത്തിന്റെ പരിപൂർണതയിലേക്ക് നയിക്കും എന്നത്രേ. ഇതത്ര ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹരം. ദൈവഹിതം എന്തെന്ന്, ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതം അത്യുത്സാഹപരമായി തീരും, അത് സന്തോഷകരമായി തീരും. ജീവിതം അനായാസകരമായി തീരുമെന്നല്ല ഞാൻ പറഞ്ഞു. അത് ഒരു പൂമത്തിയായി തീരുമെന്നല്ല ഞാൻ പറഞ്ഞു. ദൈവഹിതം അറിയുക എന്നുള്ളത് കഠിനമാണ്. ഇന്ന് അതിരാവിലെ ഞാൻ ഉണർന്നെഴുന്നേറ്റു. ചിലപ്പോൾ 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് അവനെ ഉണർത്തും. കാരണം അവൻ തന്റെ ഇഷ്ടം എന്തെന്ന് എനിക്ക് എന്നെ വെളിപ്പെടുത്തുവാനാണ്. ചിലപ്പോഴൊക്കെ അവനെനിക്കൊരു സ്വപ്നം നൽകും, അവനെ ഉണർത്തും, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവനെന്നെ ഓർമ്മപ്പെടുത്തും. ചിലപ്പോൾ വെളുപ്പിന് 3 മണിക്കൊക്കെ ആയിരിക്കാം വിളിച്ചുണർത്തും, ഞാൻ പെട്ടെന്ന് ഉണരും. ഈ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ഉറക്കം തൂങ്ങിയായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഉണർന്നിരിക്കുകയാണ്. കാരണം ദൈവം തന്റെ ഹിതം എന്തെന്ന് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്നെനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവനെനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ ഉറങ്ങാനായിട്ട് എനിക്ക് കഴിയുകയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഉറങ്ങുവാനായിട്ട് കഴിയുകയില്ല. അവന്റെ ഹിതം ഞാൻ അപ്പോൾ തന്നെ അനുഷ്ഠിക്കണം. അതേക്കുറിച്ച് ഞാൻ മടിയുള്ളവനാകുവാൻ പാടില്ല. അവന്റെ ഹിതം ഞാൻ അറിയണം. അത് തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മളെ നമ്മെ തന്നെ ദൈവത്തിന് അതുകൊണ്ട് അതിനുവേണ്ടി സമർപ്പിക്കേണ്ടതാണ്. ദൈവത്തോടുള്ളതായ ഉറ്റ ബന്ധം നാം പുലർത്തേണ്ടതാണ്. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ നിങ്ങളെ ശോധന കഴിക്കും. അത് ചെയ്യുവാനായിട്ട് നിങ്ങൾ ഒരുക്കമുള്ളവരോ എന്ന് പരിശോധിക്കും. നാം ഒരുക്കമുള്ളവരായിരിക്കുമ്പോൾ, നമ്മെ തന്നെ അവന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ തികഞ്ഞവരാക്കി തീർക്കും. പിന്നീട് അവൻ എന്താണ് നമ്മൾ ചെയ്യുക?
അവൻ
നമ്മെ ശാക്തീകരിക്കുന്നത് കൊണ്ട് അവന്റെ ഇഷ്ടത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുവാനും അത് അനുഷ്ഠിപ്പാനും നമുക്ക് കഴിയുന്നത് കൊണ്ട് ഏറെ സന്തോഷം അനുഭവിക്കാനിടയായിത്തീരും.
How does all this take place?
ഇതെല്ലാം എങ്ങനെ സംഭവിക്കും?
How can believers grow in the full knowledge of God's will?
ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് വിശ്വാസിക്ക് നിറഞ്ഞു വരുവാനായിട്ട് എങ്ങനെ കഴിയും?
In the last words of Colossians chapter 1 verse 9.
ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗത്തെ
Paul tells us exactly how.
എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു.
By means of all wisdom and spiritual insight. That's a literal translation. By means of all wisdom and spiritual insight. Last part of Colossians 1:9. By be filled with the knowledge of his will. So the literal translation is like this. By means of, how do we know God's will?
എങ്ങനെ ദൈവത്തിന്റെ ഹിതം അറിയാം?
By means of all wisdom and spiritual insight.
സകല ജ്ഞാനത്തിലും വേഗത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരാം. ഇതെങ്ങനെയാണ് സാധ്യമാകുക? ദൈവ വചനത്തിലൂടെയാണ് ദൈവ ഇഷ്ടം എന്ത് എന്ന് നാം
മനസ്സിലാക്കുക.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ അത് പഠിപ്പിക്കുന്നത്. ദൈവഹിതം ദൈവവചനം പഠിപ്പിച്ചു നാം അതിനു വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും.
This doesn't mean that you have to go to Bible college.
അതിന്റെ അർത്ഥം നാം ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം എന്നല്ല. വലിയ പ്രാസംഗികനായിരുന്ന സ്പർജൻ അവനൊരിക്കലും ബൈബിൾ കോളേജിൽ പഠിച്ചവനല്ല. ക്യാമ്പൽ മോർഗനെ കുറിച്ച് കേട്ടിരിക്കാം. മാർട്ടിൻ ലോയ്ഡ് ജോൺസിന് മുമ്പ് വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലെ പ്രസംഗ ശുശ്രൂഷക്കാരനായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവന്റെ വചന ശുശ്രൂഷ കേൾക്കുവാനായിട്ട് കടന്നുപോയി. എന്നാൽ ഒരിക്കലും ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചില്ല. അദ്ദേഹവും ബൈബിൾ കോളേജിൽ പോയിരുന്നില്ല. എന്നാൽ അവരൊക്കെ പഠിച്ചു. എങ്ങനെയാണ് പഠിച്ചത്? യേശു ക്രിസ്തുവിന്റെ കാൽപാദങ്ങൾ. അങ്ങനെയാണ് നാമം പഠിക്കേണ്ടത്. അങ്ങനെയാണ് മേരി മറിയ പഠിച്ചത്. ഇന്ന് രാവിലെ ഞാൻ മറിയയും മാർത്തയും കുറിച്ച് പറഞ്ഞുവല്ലോ. മറിയ മൂന്ന് തവണയാണ് നാം വേദപുസ്തകത്തിൽ കാണുന്നത്. മൂന്ന് തവണയും അവിടെ ക്രിസ്തുവിന്റെ കാൽപാദങ്ങളിലാണ് നാം കാണുന്നത്. ഒരിടത്ത് അവൾ അവന്റെ കാൽപാദങ്ങളിൽ ഇരുന്ന് അവന്റെ വചനം വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ കേൾക്കുകയാണ്. മറ്റൊരിടത്ത് അവൾ യേശുവിന്റെ കാൽപാദങ്ങൾ വീണ് കിടക്കുകയാണ്, കരയുകയാണ്. കാരണം അവളുടെ സഹോദരൻ ലാസർ മരിച്ചുപോയി. പിന്നീട് ലാസർ മരിച്ചു എന്ന് ഉയർത്തെഴുന്നേറ്റു. ലാസറിന്റെ ഭവനത്തിൽ ഒരു വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. മറിയ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അവൾ യേശുവിന്റെ കാൽപാദങ്ങളിൽ വീണു. അവന്റെ കാല് തൈലം കൊണ്ട് പൂശി. അവന്റെ അവളുടെ തലമുടി കൊണ്ട് അവന്റെ കാൽ തോർത്തി. അത് സ്തുതി ആരാധനയും അത്ര
സൂചിപ്പിക്കുന്നു.
ഇങ്ങനെയാണ് ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നാം നിറഞ്ഞു വരുന്നത്. യേശുവിന്റെ പാൽപാദങ്ങളുടെ അടുത്തിരിക്കുക. ഇതിനെ കുറുക്ക് വഴികൾ മറ്റൊന്നുമില്ല. ബൈബിൾ കോളേജിൽ പോയതുകൊണ്ട് നിങ്ങൾ ദൈവവിധം തിരിച്ചറിയില്ല, ബൈബിൾ കോളേജിൽ പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽപാദകൾ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കും. അവന്റെ കാൽപാദങ്ങൾ വീണ് നിങ്ങളുടെ ഭാരങ്ങളൊക്കെയും അവന്റെ അടുക്കൽ ഇറക്കി വയ്ക്കാം. അവൻ നമ്മുടെ വേദനകളും അവന്റെ ദുഃഖങ്ങളും വഹിക്കും. കാരണം സ്വർഗത്തിൽ അവൻ നമ്മുടെ ശ്രേഷ്ഠ
മഹാപുരോഹിതനാണ്.
വേദോസ്തം പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല അവൻ
എന്നാണ്.
സകല വിധത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും അവൻ പാപം ചെയ്തില്ല. എന്തിലൂടെയാണ് കടന്നു പോകുന്നത് അവനെ തിരിച്ചറിയുവാൻ
കഴിയും.
അതുകൊണ്ട് അവന്റെ കാൽപാദങ്ങൾ വീണ് നമ്മുടെ ഭാരങ്ങളൊക്കെയും ചുമടുകളൊക്കെയും അവന്റെ അടുക്കൽ ഇറക്കി വയ്ക്കാം. എങ്ങനെയാണ് ദൈവഹിതം തിരിച്ചറിയുക? യേശുവിന്റെ കാൽപാദങ്ങൾ അവന്റെ വചനത്തിലൂടെ അവന്റെ ശബ്ദം കേൾക്കുക. അതിനാൽ കുറുക്കു വഴികൾ മറ്റൊന്നില്ല. അവന്റെ കാൽപാദങ്ങൾ വീഴുക, പ്രാർത്ഥനയിൽ വീഴുക, നിങ്ങളുടെ ഭാരങ്ങൾ അവന്റെ അടുക്കൽ ഇറക്കി വയ്ക്കുക.
അവന്റെ
അവനെ ആരാധിക്കുന്നവരായി
തീരും.
മറിയ അവനെ ആരാധിച്ചതുപോലെ തന്നെ അതിന്റെ ഫലം എന്താവും? നിങ്ങൾക്ക് ദൈവം ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയും. അങ്ങനെയാണ് അവൻ നിങ്ങളെ ശാക്തീകരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ
നിയന്ത്രിക്കപ്പെട്ടവരായിത്തീരും.
പരിശുദ്ധാത്മാവ് ദൈവവചനം നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. നിങ്ങൾ അവനെ നിങ്ങളെ തന്നെ വിധേയപ്പെടുന്നത് അനുസരിച്ച് ഇത് സാധ്യമായി
വരും.
യോഹന്നാന്റെ സുവിശേഷം 14:26 എന്റെ നാമത്തിൽ പിതാവ് നിങ്ങളുടെ എന്റെ നാമത്തിൽ പിതാവ് അയപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും
ചെയ്യും.
അവൻ സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു
തരും.
എന്താണ് അതിന്റെ അർത്ഥം?
All truth that you need to know and teach you.
നിങ്ങൾക്ക് അറിയേണ്ടതായ സത്യം ഒക്കെയും അവൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും.
Pastor, does that mean physics, chemistry, biology? Yes.
ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ടോ അതിൽ?
Yes.
തീർച്ചയായിട്ടും ഉണ്ട്.
Because there's no such thing as Christian truth, Hindu truth, Muslim truth. All truth is truth, no?
കാരണം ക്രിസ്തീയ സത്യങ്ങൾ, ഇസ്ലാമിക സത്യങ്ങൾ, മുസ്ലിം, ഹിന്ദു, ഹൈന്ദവ സത്യങ്ങൾ, എന്ത് സത്യങ്ങൾ വ്യത്യസ്തമല്ല. സത്യം ഒന്ന് തന്നെയാണ്, സത്യമാണ്.
So what science is a truth? Science is truth.
ശാസ്ത്രവും സത്യമാണ്. അവർ സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുമെന്നാണ് അവൻ
പറയുന്നത്.
അവന്റെ ശബ്ദം കേൾപ്പാനായിട്ട് നാം അഭ്യസിക്കുന്നുവെങ്കിൽ അവനിൽ നിന്ന് നാം ഉൾക്കാഴ്ച പ്രാപിക്കും. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ഉന്നതമായ
വിദ്യാർത്ഥികളായിട്ടുണ്ട്.
കാരണം നിങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള അറിവും ജ്ഞാനവും അവൻ നിങ്ങൾക്ക് നൽകും. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമാണ് എന്റെ പഠനത്തിൽ ഞാൻ നന്നായി ചെയ്യുവാനായിട്ട് ആരംഭിച്ചത്. അതുവരെയും പഠനം എനിക്ക് വിരസമായ ഒരു കാര്യമായി, അത് യാതൊരു അർത്ഥവും എനിക്ക്, അത് ഒരു നരകതുല്യമായ
അവസ്ഥയായിരുന്നു.
എന്നാൽ ഞാൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ വാക്യം എനിക്ക് വളരെ യാഥാർത്ഥ്യമായി തീർന്നു. അവൻ സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും സകല സത്യത്തിലേക്ക് നടത്തുകയും ചെയ്യും. നിങ്ങൾ പഠിക്കുമ്പോഴും അവന്റെ ശബ്ദം കേൾപ്പാനായിട്ട്
കഴിയും.
കർത്താവേ, എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ, നീ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉപദേഷ്ടാവാണ്. ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിൽ അവൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി
തരും.
എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത്ര. സംഗീത ക്ലാസ്സിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ പോയി പോയി എന്നുള്ള ശരിയാണ്, പക്ഷെ അത് ശരിയായി സംഗീതത്തിന്റെ നോട്ടുകൾ കണ്ടപ്പോൾ എനിക്ക് അത് ഒട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക്
മനസ്സിലായി.
എന്നാൽ ഞാൻ അവർ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് വേണ്ടി പാടുവാൻ എനിക്ക് താല്പര്യമുണ്ട്, സംഗീത ഉപകരണങ്ങൾ വായിപ്പാൻ താല്പര്യമുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ 5 സിഡികൾ ഇറക്കുവാൻ
എനിക്കിടയായി.
ദൈവത്തിന്റെ കരുണയാണത്. യാതൊരു പരിജ്ഞാനവും ഇല്ലാത്തൊരു സംഗീതജ്ഞനാണ് ഞാൻ, എന്നാൽ എനിക്ക് സംഗീതം അറിയാം. ആരാണ് പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. ആരാണ് എന്നെ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുക. അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥമായ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നെ നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയും. റോമാലേഖനം 8:16 വാക്യമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം തന്റെ സ്വഭാവം നിങ്ങൾക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാനായിട്ട് കടന്നു
വരും.
ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയും. നിങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മാവ്
മൃതാവസ്ഥയിലായിരുന്നു.
മനുഷ്യന് ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. എന്റെ ആത്മാവ് എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ഉള്ളിലുള്ളതായ അന്തരംഗത്തിലുള്ള മനുഷ്യനാണ്. അത് ദൈവത്താൽ സൃഷ്ടിച്ചപ്പെട്ടതാണ്, ദൈവത്തോടുള്ള ആശയവിനിമയത്തിന് വേണ്ടി നൽകപ്പെട്ടതാണ്.
Before I came to know Christ,
ഞാൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് എന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്,
സ്പിരിച്വലി ഡെഡ്,
ആത്മീകമായി മൃത അവസ്ഥയിലാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ജീവിച്ചത്
എങ്ങനെയാണ്?
എന്റെ ദേഹിയും എന്റെ ശരീരവുമാണ് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. എന്താണ് എന്റെ ദേഹി? എന്റെ ബുദ്ധി, എന്റെ വികാരങ്ങൾ, എന്റെ ഇച്ഛ. എന്റെ ബുദ്ധിയും എന്റെ ഇച്ഛയും എന്റെ വികാരങ്ങളുമാണ് എന്നെ നിയന്ത്രിച്ച്
നടത്തിക്കൊണ്ടിരുന്നത്.
എന്റെ ചിന്തകളും എന്റെ വികാരങ്ങളും വിചാരങ്ങളുമാണ് എന്റെ ശരീരത്തെ നിയന്ത്രിച്ച് ഭരിച്ചിരുന്നത്. ഓരോ അവിശ്വാസിയും എല്ലാ അവിശ്വാസികളും ഈ വിധത്തിലാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവർ ദേഹം ദേഹി ആത്മാവുള്ള മനുഷ്യനായതുകൊണ്ട് അവൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് അവന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് അവൻ ദേഹിയുടെ ശരീരത്തിന്റെയും ബലത്തിലാണ് ജീവിക്കുന്നത്. ദേഹി എന്താണ് ചെയ്യുന്നതെന്ന്
അറിയാമോ?
ലോകത്തിൽ നിന്ന് ലഭിക്കാവുന്നതായ വസ്തുതകളൊക്കെ അവൻ സ്വീകരിക്കുന്നു. ദൈവത്തിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കുന്നില്ല. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ലോകത്തിൽ നിന്ന് എല്ലാ വിവരങ്ങളും വസ്തുതകളും ശേഖരിക്കുന്നു. അതിന്റെ ഫലം എന്താണ്? ശരീരം അതിന്റെ പിന്നാലെ പോകും. അതുകൊണ്ടാണ് അവിശ്വാസിയായ ഒരു വ്യക്തി, ദൈവത്തെ പരിചയമില്ലാത്തൊരു വ്യക്തി, പാപത്തിലും ഈ ലോകത്തിന്റെ മോഹങ്ങളിലും അവർ ജീവിതം ചിലവഴിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ വിശ്വാസത്തോടെ ക്രിസ്തുവിലേക്ക് നാം തിരിയുമ്പോൾ നമ്മിൽ മൃതാവസ്ഥയിലായിരുന്ന ആത്മാവ് പുതുജീവൻ പ്രാപിക്കുന്നു. അതിന്റെ ഫലം എന്തായി? നിങ്ങളുടെ ഈ അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിപ്പാനായിട്ട് കടന്നു വരുന്നു. നിങ്ങളുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ഇപ്പോൾ കൂട്ടായ്മ ആചരിക്കുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുകയാണ്.
റോമാലേഖനം
8-ാം അധ്യായം പറയുന്നത് അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് പറയുന്നത് എന്താണ്? നീ എന്റെ മകനാണ് എന്ന്. അതത്രേ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന ഒരു കാര്യം. ദൈവാത്മാവ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് കാണാം, അത് ജീവന്റെ ആത്മാവാണ്. ഈ മൃതാവസ്ഥയിലായിരുന്ന ആത്മാവിനെ അവൻ ജീവിപ്പിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അത്രേ വന്നിരിക്കുന്നത്. ഏത് വിധത്തിൽ നിങ്ങൾ ജീവിക്കണമെന്നുള്ളത് അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. മൂന്നാമതായി, നിങ്ങളുടെ ശരീരത്തിന്റെ നിർജീവ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നുള്ളത് ഈ ആത്മാവ് ചെയ്യുന്നതായ കാര്യമാണ്. നാം ദൈവത്തെ അറിയുന്നതിന് മുൻപ് നമ്മുടെ ദേഹിയാണ് നമ്മെ നിയന്ത്രിച്ചിരുന്നത്, ശരീരം അതിന്റെ പിന്നാലെ പോയിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ നാം അറിഞ്ഞ ശേഷം നാം അവന്റെ ആത്മാവിനാൽ ജീവിപ്പാനായിട്ട് പഠിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്കും നമ്മെ വഴി നടത്തും. യോഹന്നാന സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് നാം മടങ്ങി വന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനവും സകല സത്യവും നമുക്ക് ഉപദേശിച്ചു തരുന്നു.
But the help of the Holy Spirit, whom the Father will send in my name, he will teach you all things and bring to your remembrance all that I have said to you.
പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥം നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും
ചെയ്യും.
നിങ്ങൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലോകത്തെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുവാനായിട്ട് നിങ്ങൾ പഠിക്കും. അതിന്റെ ഫലം എന്താവും? ഞാനത് വിശദമാക്കാൻ ശ്രമിക്കട്ടെ.
Okay, this is the first time I'm doing this. I believe the Lord is helping me to do this. Now, listen. Imagine this is your spirit.
ഇത് നിങ്ങളുടെ ആത്മാവാണെന്ന് കരുതുക. നിങ്ങളുടെ രണ്ടാമതിരിക്കുന്നത് നിങ്ങളുടെ ദേഹിയാണ്. മൂന്നാമതിരിക്കുന്നത് നിങ്ങളുടെ ശരീരമാണ്. ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരമല്ലാതെ ദേഹിയെയും ആത്മാവിനെയും കാണാൻ കഴിയില്ല എന്ന് ഓർത്ത്. നിങ്ങളുടെ ആത്മാവ് മൃതാവസ്ഥയിലായിരുന്നു.
Before you came to Christ.
അത് ക്രിസ്തുവിന് മുൻപ് ഉള്ള കാര്യമാണ്.
The moment you came to Christ.
നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം.
Your spirit was there.
നിങ്ങളുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്.
Okay. Imagine this is an empty glass. Okay.
ഒഴിഞ്ഞ ഒഴിഞ്ഞ ഗ്ലാസ് ആണ് എന്ന് കരുതുക. ഇത് മരിച്ച അവസ്ഥയിലുള്ള മൃതാവസ്ഥയിലുള്ള
ആത്മാവാണ്.
നിങ്ങൾ പുതുജന്മം പ്രാപിക്കുന്ന സമയത്ത് എന്ത്
സംഭവിക്കും?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അന്തരാത്മാവിൽ പകരപ്പെടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുന്നത് അനുസരിച്ച് നിങ്ങൾ ആത്മാവിനാൽ കൂടുതൽ നിറയപ്പെടുന്നു. അതിന്റെ ഫലം എന്താണ്? നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുന്നു. ഇത് നിങ്ങളുടെ ദേഹിയാണ്. ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ദേഹിയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്. അത് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വികാരങ്ങളും ഇച്ഛയ്ക്കും അനുസരിച്ച് ജീവിച്ചിരുന്നു. നിങ്ങളുടെ ദേഹിക്ക് ആത്മാവിന്റെ സഹായം ലഭ്യമല്ലായിരുന്നു. ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വസിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും ദേഹി ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയിരുന്നില്ല. അത് സ്വന്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആദാം ദൈവത്തിന് വിരോധമായി പാപം ചെയ്തപ്പോൾ സംഭവിച്ചതും ഇത്
തന്നെയാണ്.
അവൻ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അവകാശപ്പെട്ടു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഞാൻ സ്വാതന്ത്രനാണ് എന്ന് അവകാശപ്പെട്ടപ്പോൾ ഞാൻ സ്വതന്ത്ര ജീവിതം നയിപ്പാനായിട്ട് പോകുകയാണ്. അങ്ങനെ അവൻ തീരുമാനിച്ച നിമിഷത്തിൽ തന്നെ ആത്മാവ് മരണാവസ്ഥയിലായി. ദേഹിക്ക് എന്ത് സംഭവിച്ചു? പിശാച് ദേഹിയെ നിയന്ത്രിപ്പാനായിട്ട് തുടങ്ങി. അവന്റെ ശരീരമാകട്ടെ അവന്റെ ദേഹിയുടെ നിയന്ത്രണത്തിലുമായി. അവന്റെ ആത്മാവ് മൃത
അവസ്ഥയിലാണ്.
ആദാമിൽ നിന്ന് ജനിച്ച മാനവജാതി ഒക്കെയും മൃത അവസ്ഥയിലുള്ള ആത്മാവിനാലാണ് ജനിച്ചത്. എന്നാൽ പുതുജന്മം പ്രാപിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാനായിട്ട് കടന്നു വരും. ആത്മാവിന്റെ പ്രവർത്തിക്ക് നിങ്ങളെ തന്നെ കൂടുതൽ വിധേയപ്പെടുത്തുമ്പോൾ അവൻ കൂടുതൽ നിങ്ങളെ നിറയ്ക്കുന്നു. എന്നാൽ ദേഹി ഈ ഒരു അനുഭവം അനുഭവിച്ചിട്ടില്ല. ക്രിസ്തീയ ജീവിതം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കേണ്ടത്? നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ശരീരവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട കവിഞ്ഞൊഴുകുന്ന അവസ്ഥ. അതിന്റെ ഫലം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറച്ച് അത് ദേഹിയെയും നിങ്ങളുടെ ശരീരത്തെയും നിയന്ത്രിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇച്ഛയും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ബുദ്ധിയും ആത്മാവിന്റെ നിയന്ത്രണത്തിലാവും. അർത്ഥം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ കരുതട്ടെ. ഞാൻ ഇതിന് നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ശരീരവും അതിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ ആളുകൾ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്
കാണും.
ഇതുകൊണ്ട് ഇങ്ങനെയാണ് ദൈവത്തെ അറിയുന്ന ദൈവജനം ജീവിക്കുന്നത്. സാധു സുന്ദർ സിംഗ് ഇംഗ്ലണ്ട് സന്ദർശിച്ചു. അവൻ റോഡിൽ കൂടെ നടക്കുകയാണ്. അവിടെ ഒട്ടേറെ ഭവനങ്ങളുണ്ട്. ഒട്ടേറെ ഭവനങ്ങളുള്ളതായ ഒരു തെരുവിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരു വീട് കടന്ന് അവൻ മുമ്പോട്ട് നടന്നു. റോഡിനെ അഭിമുഖമായിട്ടാണ് അടുക്കള.
വിത്ത് മദർ ഇൻസൈഡ് ദ കിച്ചൺ സീസ് ത്രൂ ദ വിൻഡോ
അടുക്കളയിലായിരുന്നു അമ്മയും മകളും വഴിയിൽ കൂടി ആരോ നടന്നു പോകുന്നത് കണ്ടു. പെൺകുട്ടി അമ്മയെ ചൂണ്ടി അമ്മയെ ശ്രദ്ധ ആകർഷിച്ചിട്ട് പറഞ്ഞു, നോക്കുക ഒരു മനുഷ്യൻ പോകുന്നു, അവൻ യേശുവിനെ പോലെ ഇരിക്കുന്നു. അത് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ നിറയപ്പെടുകയും നിങ്ങളുടെ ദേഹിയെയും നിങ്ങളുടെ ശരീരത്തിലും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നു. കൂടുതൽ യേശുവിനെ പോലെ ആയിത്തീരുന്നു, അവന്റെ ഇഷ്ടം അറിയുന്നവരായിത്തീരുന്നു. ലോകത്തിന്റെ ആരംഭം മുതൽ ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിരുന്നതായ പുസ്തകത്തിന്റെ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. ഈ ദൈവത്തെ അറിയ എത്ര സന്തോഷ ആനന്ദകരമായ കാര്യമാണ്. ക്രിസ്തീയ ജീവിതം വിരസമായ ഒരു സംഗതി അല്ല, അത് ഏറെ ഉത്തേജനം നൽകുന്നതാണ്, അത് സന്തോഷം നിറഞ്ഞിരിക്കുന്നതാണ്, അത് നിറഞ്ഞ് കവിയുന്നതായ
അനുഭവമാണ്.
എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സന്തോഷമെന്നല്ല, അത് നിറഞ്ഞ് കവിയുന്നതായ സന്തോഷമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്കേറ്റ ദൈവദിനത്തോടുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുകയും അവൻ്റെ തികവേറിയ പൂർണ്ണതയുള്ളതായ ഹിതം നമ്മെക്കുറിച്ചുള്ളത് എന്നത് തിരിച്ചറിയുവാൻ തക്കോണം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാനും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കോണം നമുക്കിടയായി തീരട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുവാൻ തക്കോണം വരുന്ന ദിവസങ്ങൾ കഥാവേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിന്റെ ഹിതം എന്താണെന്ന് ഞങ്ങളെക്കുറിച്ചുള്ളത് വെളിപ്പെടുത്തി തരികയും അതിൽ നടപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ വസിച്ചിട്ട് കഥാവെ ലോകത്തിന് വെളിപ്പെടുവാൻ തക്കോണം കഥാവ് ഈ ദിവസങ്ങൾ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.